ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
பரமேஸ்வரி சுவாமி முண்டகோபனிஷத் மந்திரம் 6. எத்ததத்ரேஷ்யமத்ராஹ்யமவோத்ரமவர்ணம் அச்சுஸ்ரோத்ரம் ததபாணிபாதம் நித்யம் விபும் சர்வகதம் சுசூக்ஷ்மம் ததம் வயம் யத்பூதயோனிம் பரிபஷ்யந்தி தீராஹ. பரவித்யேட விசேஷணங்கள் എന്നാണ് ഇതിനെക്കുറിച്ച് ഭാഷ്യകാരൻ പറഞ്ഞത്. പരാവിദ്യാം സവിശേഷണേന അക്ഷരേണ വിശേഷി അദ്രേശ്യം അഗ്രാഹ്യം അഗോത്രം ബുദ്ധീന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാതിരിക്കുന്നത്, അഗ്രാഹ്യം കർമ്മേന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാതിരിക്കുന്നത്, അഗോത്രം ഗോത്രം അന്വയം വംശം അതില്ലാത്തത്, അവർണം വർണ്യന്തേ ഇനി വർണ്ണാഹ ദ്രവ്യധർമ്മ സ്ഥൂലത്വാദയ ശുക്ലത്വാദയുവ. വർണ്യന്തേ ഇനി വർണ്ണാഹ വർണ്ണശബ്ദത്തിന് വ്യാഖ്യാനിക്കുകയാണ്. വർണ്ണിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ എന്താണ്? ദ്രവ്യധർമ്മാഹ, ദ്രവ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? സ്ഥൂലത്വാദികൾ, അതിനെയും വർണ്ണങ്ങളെന്ന് പറയാം. ശുക്ലത്വാദയോ വെളുപ്പ് ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ, ഇതെല്ലാം ദ്രവ്യധർമ്മങ്ങളാണ്. ദ്രവ്യത്തിൻ്റെ വിശേഷണങ്ങൾ ദ്രവ്യത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ പറയാം. അവിദ്യമാന വർണ്ണയസ്യ തദവർണം അക്ഷരം, അക്ഷരം പരബ്രഹ്മം, അത് വർണ്ണരഹിതമാണ്. വർണ്ണശബ്ദത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. അക്ഷരം എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ഭാഷ്യകാരതിന് ദ്രവ്യധർമ്മങ്ങൾ എന്ന് വ്യാഖ്യാനിച്ചു. അതെന്തുമാകാം, സ്ഥൂലത്വാദികളോ ശുക്ലത്വാദികളോ എന്തുവേണോ ആകാം. ഇവിടെ അഗോത്രം അവർണം എന്ന് പറഞ്ഞു. ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വർണ്ണത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഗോത്രം വർണ്ണം, ഗോത്രം ഇവിടെ പറഞ്ഞു വംശം. വർണ്ണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രാഹ്മണത്വാദി വർണ്ണം, അതാണ് ഇവിടെ മുഖ്യമായി സ്വീകരിക്കേണ്ട അർത്ഥം. കാരണം ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഗോത്ര ശബ്ദത്തിന്റെ സാഹചര്യത്തിൽ വർണ്ണമെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണത്വാദി വർണ്ണം, അവർണം എന്ന് വെച്ചാൽ ബ്രാഹ്മണത്വാദി വർണ്ണരഹിതം, ഗോത്രരഹിതം. അങ്ങനെയാണ് മധ്വാചാര്യർ വ്യാഖ്യാനിക്കുന്നത്. അതാണ് കൂടുതൽ യോജിക്കുന്ന വ്യാഖ്യാനം. കാരണം ഗോത്രം കഴിഞ്ഞ് വർണ്ണം പറയുമ്പോൾ ഗോത്രത്തോട് ചേർന്ന് വരുന്നതാണ് വർണ്ണം എന്ന് വിചാരിച്ച് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്ന തെറ്റല്ല. പക്ഷെ വ്യാഖ്യാനം കൂടുതൽ യോജിക്കുന്നത് മധ്വാചാര്യർ വ്യാഖ്യാനിച്ചാണ്. അവർണം വർണ്ണരഹിതം, ബ്രാഹ്മണത്വാദി വർണ്ണരഹിതം, ഗോത്രം വംശരഹിതം. ഇതെല്ലാം ഇവിടെ പറഞ്ഞു പരാവിദ്യയുടെ വിശേഷങ്ങളായി പറയുന്നു എന്ന് പറയുന്നു. ഇത് എന്തിനു പറയുന്നു? ആത്മാവിനെ ഇതിൽ നിന്നെല്ലാം വേർതിരിക്കാം, സ്വസ്വരൂപത്തെ വേർതിരിച്ച് മനസ്സിലാക്കാം. മനസ്സിനെ ഇതിൽ നിന്നെല്ലാം മാറ്റിയെടുക്കാൻ, പറഞ്ഞല്ലോ, ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ അതല്ല, മനസ്സതിനാണ്. കർമ്മേന്ദ്രിയ വിഷയങ്ങൾ അതല്ല. അങ്ങനെ മനസ്സിനെ ഓരോന്നിൽ നിന്നും മാറ്റിയെടുക്കുക. മനസ്സ് ഒന്ന് ഒരു ജീവനിഷ്ഠമായിരിക്കുന്നു, അതാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. മനസ്സിന്റെ വിഷയങ്ങൾ അതെല്ലാം ജീവനിഷ്ഠമായിരിക്കുന്നു, ജൈവഘടനയുടെ ഒരു ഭാഗമാണ്. സഹജമായ ജീവൻ സ്വീകരിച്ചിരിക്കുന്നതാണ് ഇതെല്ലാം വിഷയങ്ങൾ, ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയ വിഷയങ്ങൾ. മറ്റതങ്ങനെയല്ല. ഗോത്രം വർണ്ണം എന്നെല്ലാം പറയുന്നത് കൃത്രിമമായി ആരോപിക്കുന്നതാണ്, സഹജമല്ല. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടല്ല, അതിന്റെ സ്വഭാവം എന്നേ പറയാൻ പറ്റും. അത് സർവ ജീവസാധാരണം, എല്ലാ ജീവന്മാരും അത് ഒരുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് സഹജം സ്വാഭാവികമെന്ന് പറയുന്നത്. അപ്പൊ സഹജമായിരിക്കുന്ന മനസ്സിന്റെ ആ ഗതി അതിനെ തടയുക, അതിൽ നിന്ന് വേറിട്ടതാണ്, ഭിന്നമായിരിക്കുന്നതാണ് ആ ജീവന്റെ സ്വരൂപം എന്ന് ബോധിപ്പിക്കുക, അതാണ് പരാവിധി ചെയ്യുന്നത്. ഗോത്രവും വർണ്ണവും മറ്റും അങ്ങനെ സഹജമല്ല. എന്തുകൊണ്ട്? അത് ഓരോ ജീവന്മാരിലും വേറെ വേറെ ഇരിക്കുന്നു. ഒരാളുടെ ഗോത്രമല്ല വേറെ ആളുടെ ഗോത്രം, ഒരാളുടെ വർണ്ണമല്ല മറ്റൊരാളുടെ വർണ്ണം. അത് കൃത്രിമമായിട്ട് ആരോപിക്കുന്നു, പക്ഷെ അതും മനസ്സിന്റെ ജോലിയാണ്. മനസ്സിലൊക്കെ സ്വസ്വരൂപത്തിൽ ആരോപിക്കുന്നു, ഞാൻ ഇന്ന ഗോത്രത്തിൽപ്പെട്ടവനാണ്, ഞാൻ ഇന്ന വർണ്ണത്തിൽപ്പെട്ടവനാണ്. എന്നിട്ട് അതിൽ അഭിമാനിക്കുന്നു, അതിനനുസരിച്ചുള്ള ആചാരങ്ങളിൽ ബാഹ്യമായ നിഷ്ഠകളിൽ എല്ലാം ഉറച്ച് മനസ്സിനെ ദൃഢപ്പെടുത്തുന്നു. ഇതെല്ലാം ഇതിനെ ആശ്രയിച്ച് വരുന്ന, ഗോത്രത്തെയും വർണ്ണത്തെയും ആശ്രയിച്ച് വരുന്ന, അത് ആത്യന്തികമായതെല്ലാം തടസ്സങ്ങളാണ്, ആധ്യാത്മിക വികാസത്തിന് തടസ്സമാണ്. ബഹിർമുഖങ്ങളായ ആചാരങ്ങൾ ഒരു പരിധിവരെ സഹായി, ഏതുവരെ ദുരാചാരങ്ങളിൽ നിന്ന് പിന്തിരിയും, അത്തരം ആചാരങ്ങൾ ഒരു പരിധിവരെ സഹായിക്കും. ഈ ഗോത്രത്തെയും വർണ്ണത്തെയും ആശ്രയമായിട്ട് വേണം. ഇതിനെ ആശ്രയിച്ചിട്ടാണ് സർവകർമ്മങ്ങളും നിലനിൽക്കുന്നത്. ഇന്ന ഗോത്രത്തിൽപ്പെട്ടവർക്ക്, ഇന്ന വർണ്ണത്തിൽപ്പെട്ടവർക്ക് ഇന്ന കർമ്മം, ഇത് വൈദികകാലത്തിൽ നിശ്ചയിച്ചിരുന്നതാണ്. അതിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇന്നത്തെ ചുറ്റുപാടിലല്ല, അത് ജനനം മുതൽ മരണം വരെയുള്ള കർമ്മങ്ങൾ, അന്ത്യേഷ്ടി വരെ ഉള്ള കർമ്മങ്ങൾ ഗോത്രത്തെയും വർണ്ണത്തെയും ആശ്രയിച്ചിട്ടാണ്. ഇതിന്റെ രണ്ടിലും ഒരാൾക്ക് മിഥ്യാഭിമാനം വന്നു കഴിഞ്ഞാൽ, ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന കർമ്മങ്ങളിലെല്ലാം അയാൾ മുറുകെ പിടിക്കും, ആചാരങ്ങളിൽ നിഷ്ഠയുണ്ടാവും. അതിനുപയോഗം കൊണ്ട് സദാചാരങ്ങളിൽ നിന്ന് നിഷ്ഠ വരുന്നു, ദുരാചാരങ്ങളിൽ നിന്ന് പിന്മാറാൻ നല്ലതാണ്. പക്ഷേ അതവനെ കർമ്മത്തിലേക്ക് നയിക്കത്തുള്ളൂ. ഇവിടെ ആധ്യാത്മികമായി ഉള്ള വികാസത്തിന്, ആത്മബോധത്തിന് അതൊക്കെ തടസ്സങ്ങളാണ്. അത്തരം നിഷ്ഠകൾ അതെല്ലാം ബാഹ്യമാണ്, ആത്മനിഷ്ഠ മുമ്പ് ചർച്ച ചെയ്തു. സന്യാസിയുടെ ശൗചാചാരങ്ങൾ പോലും അത് തനിക്ക് വേണ്ടിയല്ല, തൻ്റെ നിഷ്ഠയല്ല. ലോകത്തിന് വേണ്ടി, അജ്ഞരായ മനുഷ്യർക്ക് വേണ്ടി അതൊക്കെ പാലിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ആധ്യാത്മികമായി ബോധത്തില് ഈ വർണ്ണഗോത്രങ്ങളെ ആശ്രയിച്ചുള്ള ഈ ബോധത്തിനൊരു നിലയുമില്ല. അപ്പൊ അത്തരം ആചാരങ്ങളിൽ വരുന്ന നിഷ്ഠ അത് ആത്മബോധ ഇല്ലാത്തതിൻ്റെ ഒരു തെളിവ് കൂടെയാണ്. അത് ശരീരാഭിമാനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ വേഷങ്ങൾ ഉണ്ടല്ലോ, ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെയാണ് സ്വീകരിച്ചിരിക്കുന്ന വേഷങ്ങൾ. പലതരത്തിലുള്ള വേഷങ്ങൾ, ഇതെല്ലാം ശരീരാഭിമാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ആത്മബോധമായിട്ടൊരു ബന്ധമില്ല, ബന്ധപ്പെടാൻ ഒക്കത്തുമില്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണോ, അതിൽ നിന്നെല്ലാം മനുഷ്യനെ, ജീവനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും മനുഷ്യൻ രൂഢമൂലമായി പോകുന്ന ഈ ഗോത്രവർണ്ണാഭിമാനം, അതിൽ നിന്ന് മാറിയാലേ അവന് സ്വരൂപസ്ഥിതി വരത്തുള്ളതുകൊണ്ട് സ്വരൂപബോധം പ്രകാശിക്കത്തുള്ളു. അതുകൊണ്ട് അവനെ നിഷേധിക്കുന്നു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊരു ഗോത്രാഭിമാനം, വർണ്ണാഭിമാനം, കുലത്തെക്കുറിച്ചുള്ള അഭിമാനം, വർണ്ണത്തെക്കുറിച്ചുള്ള അഭിമാനം, അത് നിലനിർത്തുക ആത്മബോധവും നല്ലത് രണ്ട് സാധ്യമുണ്ട്. ഒരു കാലത്ത് മനുഷ്യന് വളരെ ശക്തമായി സ്വാധീനിച്ചിരുന്നുകൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത്. അതുകൊണ്ട് ഗോത്രം വർണ്ണം എന്നുള്ളതിന് മധ്വാചാര്യരുടെ വ്യാഖ്യാനമാണ് ഇവിടെ യോജിക്കുന്നത്. ഇത് വ്യക്തിനിഷ്ഠമല്ല, സമൂഹവുമായി ബന്ധപ്പെട്ടതുമാണ്. വ്യക്തി മനസ്സിനെ പോലെ തന്നെ സമൂഹ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ജീവൻ അവൻ്റെ വ്യക്തി മനസ്സുകൊണ്ട് തന്നെ അവൻ സമൂഹ മനസ്സുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളും അങ്ങനെ സാമൂഹിക ചിന്തയുമായിട്ട് കെട്ടുപണഞ്ഞ് കിടക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യം ഇതിനെയൊക്കെ നിഷേധിച്ചാലേ സാധ്യമാണ്. ഗോത്രത്തെയും വർണ്ണത്തെയൊക്കെ നിഷേധിച്ചാലേ സാധ്യമാണ്. അങ്ങനെ ആത്മനിഷ്ഠനാകുന്നു. അനാത്മമായതിനെല്ലാം നിഷേധിക്കുക. അചക്ഷുസ്രോത്രം ജീവനോട് സഹജമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞത് വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇന്ദ്രിയ വിഷയങ്ങൾ. ഇവിടെ പറയുന്നു ഇന്ദ്രിയങ്ങളെ കുറിച്ച് എന്ന് പറയുന്നു. അത് മുഖ്യമായത് അചക്ഷുസ്രോത്രം ചക്ഷുസ്രോത്രം ച നാമരൂപവിഷയീകരണേ. നാമരൂപങ്ങൾക്ക് കർണമായിരിക്കുന്നു, ശബ്ദത്തിന് കർണമായിരിക്കുന്നു ചക്ഷുഷും ശ്രോത്രവും. സർവജന്തുവിനാം, സർവജീവികൾക്കും, ജന്തു എന്ന് വെച്ചാൽ ജീവി, ജീവന്മാർ, അത് സർവജീവസാധാരണമായിരിക്കുന്നു. അത് ഗോത്രത്തെയും വർണ്ണത്തെയും പോലെ അവദ്യമാനയേസ്യത്തെ അചക്ഷുസ്രോത്രം, അത് ഇല്ലാത്തത് ഇവിടെയാണോ സ്വസ്വരൂപത്തിൽ. ഗോത്രവർണ്ണങ്ങളെല്ലാം കൃത്രിമമായി ഒരുവൻ ആരോപിക്കുന്നുകൊണ്ട് അത് അധമമാണ്, അധമമായ വികാരങ്ങളാണ്. ചക്ഷുസ്രോത്രങ്ങൾ അങ്ങനെയല്ല, അതവൻ കൃത്രിമമായി കൽപ്പിച്ചാൽ സർവജന്തുവിനാം, സർവജീവികൾക്കും ജന്മനാൽ വന്നു ചേർന്നതാണ്. അതുകൊണ്ട് അത് അധമമല്ല, സഹജമായതുകൊണ്ട്. ചക്ഷുസ്രോത്ര അതികളിൽ അഭിമാനം വന്നിട്ടവൻ സഹജമായി വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു, അതവനെ ബന്ധിക്കുന്നു. വർണ്ണഗോത്രങ്ങളിൽ കൃത്രിമമായി ആരോപിച്ച് അഭിമാനം വന്നിട്ടവൻ കൃത്രിമമായി പ്രവർത്തിക്കുന്നു. ഇപ്പൊ സഹജമായതിനുള്ളതിനേക്കാൾ ദോഷമാണ് കൃത്രിമമായി ചെയ്യുന്നത്. അതിൽ നിന്നെല്ലാം സ്വരൂപത്തെ വേർതിരിച്ചെടുക്കുക, ക്ഷീര നീര വിവേകം, അതാണ് ഇവിടെ ശ്രുതി ചെയ്യുന്നത്. അത്തരം ഒരു തരത്തിലുള്ള അഭിമാനങ്ങൾക്കും ഒരു ജീവൻ തൻ്റെ മനസ്സുകൊണ്ട് വഴിപ്പെടാതിരിക്കും. അതിൽ നിന്നെല്ലാം തന്നെ മുക്തനാകുന്നു. അതാണ് മുക്തി എന്ന് പറയുന്നത്. ഇത്ര അഭിമാനങ്ങളൊക്കെ ഇരിക്കുകയും മുക്തനാകുകയും ചെയ്യാൻ സാധ്യമാണ്. ഒരു ആത്മബോധമുള്ള ഒരാൾക്ക് ഒരിക്കലും ആചാരബദ്ധനാകാൻ പറ്റത്തില്ല. കാരണം ഒന്നും തന്നെ അയാളെ ബന്ധിക്കില്ല, പിന്നെ എങ്ങനെ ആചാരം എങ്ങനെ ബന്ധിക്കും? പക്ഷെ ഇതെല്ലാം മനസ്സിലിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ആചാരബദ്ധനാണ്. അതാണ് മുഖ്യം. ആത്മബോധത്തിന്റെ ദൃഷ്ടിയിൽ അതെല്ലാം നികൃഷ്ടങ്ങളാണ്. ദുരാചാരത്തിന്റെ ദൃഷ്ടിയിൽ സദാചാര ശ്രേഷ്ഠമാണ്. പക്ഷെ ആത്മബോധത്തിന്റെ ദൃഷ്ടിയിൽ സർവാചാരങ്ങളും നികൃഷ്ടങ്ങളാണ്. അതിലൊന്നും അല്ല നിഷ്ഠ, ആത്മാവിനാണ് നിഷ്ഠ. അതാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അതെല്ലാം നിഷേധിക്കുന്നത്. ചില മഹാത്മാക്കൾ ആചാരനിഷ്ഠന്മാരായി കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ ആരെങ്കിലും ആചാരനിഷ്ഠന്മാരായി കാണുന്നുണ്ടെങ്കിൽ അതവരുടെ പ്രാരബ്ധം അനുവർത്തിക്കും എന്നേ ഉള്ളൂ. പക്ഷെ അവിടെ അവരുടെ നിഷ്ഠ ആചാരത്തിലായിരിക്കില്ല. ബാഹ്യമായി ഒരുപക്ഷെ ആചരിച്ചു വന്ന് തുടർന്നു വരാം. അവരൊരിക്കലും ആചാരനിഷ്ഠന്മാരല്ല നമ്മൾ കരുതുന്ന പോലെ, മനസ്സ് ആത്മനിഷ്ഠന്മാർ തന്നെയായിരിക്കും. കാരണം ആചാരങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം വേണം, ജഡമായ ശരീരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം, ഇന്ദ്രിയങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. അപ്പൊ അതിലേതെങ്കിലും നിഷ്ഠ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടും? ആ സ്വാതന്ത്ര്യത്തിനെയാണ് മുക്തി എന്ന് പറയുന്നത്. അചക്ഷ്യശ്രോത്രം വീണ്ടും എടുത്തെന്തുകൊണ്ട് പറയുന്നു? ഏ സർവജ്ഞ സർവവിദ്യാദി ചേതനാവത്വ വിശേഷണത്വ പ്രാപ്തം സംസാരിണാമിവ ചക്ഷുശ്രോത്രാദിഭി കരണയിൽ അർത്ഥസാധകത്വം തദിഹ അചക്ഷുശ്രോത്രമിതി വരിതേ പശ്യത്യചക്ഷുസശ്രുണോത്യകർണ ദർശന. ഏ സർവജ്ഞ സർവവിദ് ഇത്യാദി ചേതനാവത്വ വിശേഷണത്വ, അടുത്ത് പറയും. സർവജ്ഞ സർവവിദ് സർവജ്ഞനും സർവവിത്തുമായിരിക്കുന്നു. സാമാന്യവും വിശേഷവുമായ ജ്ഞാനത്തോടുകൂടിയിരിക്കുന്നു. അത് വരുമല്ലോ. ഒരേ ഒരു പരമാത്മാവ് തന്നെ ഈ നാനാരൂപത്തിലിരിക്കുന്നു. ഓരോ ജീവഭാവത്തിലിരുന്നും ഓരോന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അനന്തമായ ജീവഭാവങ്ങളെ എടുത്തു നോക്കുക. ആ പരമാത്മാവ് സർവജ്ഞനാണ്. എന്തുകൊണ്ട്? ആ ജീവഭാവം അനന്തവും ആ ജീവന്റെ അറിവും അനന്തമായ അറിവാണ്. അനന്തമായ ജീവന്മാരുടെ അനന്തമായ അറിവോടുകൂടിയിരിക്കുന്നവൻ സർവജ്ഞൻ. അതുകൂടാതെ തൻ്റെതായ ഈശ്വരീയ ഭാവത്തിനും സർവജ്ഞനായിരിക്കുന്നു. ഏത് തരത്തിൽ നോക്കിയാലും സർവജ്ഞനാണ്. സുസ്വരൂപ ബോധമുണ്ട്, വിശേഷമായ ജ്ഞാനമുണ്ട്, സാമാന്യമായ ജ്ഞാനമുണ്ട്. അജ്ഞനായിരിക്കുന്നില്ല. സർവവിഷയക ജ്ഞാനം ഇരിക്കുന്നു. അതുകൊണ്ട് സർവജ്ഞൻ സർവയുക്തെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു ചേതനാവത്വം അത് പറയുന്നു. ഒരു ചൈതന്യത്തിന്റെ സ്ഥിതി ഇവിടെ ആത്മാവിൽ പറയുന്നു. ബോധത്തിന്റെ സ്ഥിതി, സർവവിഷയജ്ഞാനത്തിന്റെ സ്ഥിതി. ബോധം നമുക്ക് അനുഭവമുള്ള എവിടെ? ഈ ജീവന്മാരിൽ തന്നെ ബോധമുണ്ട്. തനി ശരീരത്തിലിരുന്നുകൊണ്ട് എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ വ്യത്യാസം എന്താ? സംസാരി തനിക്ക് ഇതിനെല്ലാം അറിയണമെങ്കിൽ ചക്ഷുശ്രോത്രാദികൾ വേണം. അതിലൂടെ എത്താൻ അറിയുന്നു. അതൊന്നുമില്ലെങ്കിൽ അന്ധനും മൂകനും ബധിരനും എല്ലാം ആയിത്തീരും. ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചെത്താൻ അറിയുന്നത് പോലെ ഈ പരമാത്മാവും ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചാണ് അറിയുന്നത്. ജീവൻ അങ്ങനെയാണ് കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജീവൻ കൽപ്പിച്ച് ഈശ്വരനെ സൃഷ്ടിക്കുന്നത്. തനിക്കിഷ്ടമുള്ള സുന്ദരമായ രൂപങ്ങളെയൊക്കെ കൽപ്പിക്കുന്നു. പുരുഷന്റെ രൂപം, സ്ത്രീയുടെ രൂപം ഭാവന ചെയ്തു, താൻ ഭാവന ചെയ്ത് ആ ഭാവനയെ ദൃഢപ്പെടുത്തി, താൻ ഭാവന ചെയ്ത രൂപത്തിൽ കേവലം തന്റെ ഭാവനാജന്യമായ രൂപത്തെ സാക്ഷാത്കരിക്കുന്നു. ദേവി ദേവന്മാരെയൊക്കെ സാക്ഷാത്കരിക്കുന്നു. അപ്പൊ ഈ ഈശ്വരതത്വം തന്റെ ഭാവനാദാർഢ്യം കൊണ്ട് അങ്ങനെയുള്ള രൂപങ്ങളിൽ വരുന്നു. ശിവനായും വിഷ്ണുവായും ദേവിയായും ദേവനായും എല്ലാം വരുന്നു. അങ്ങനെ വരുന്നതിനുള്ള മുഖ്യമായ കാരണം എന്താണ്? തന്റെ ഭാവന ദാർഢ്യം. ആ ദാർഢ്യം കൊണ്ട് ആ പരമാത്മാവ് ആ രൂപത്തെ സ്വീകരിക്കുന്നു. വാസ്തവത്തിൽ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അത് അരൂപിയാണ്, രൂപരഹിതനാണ്. എന്നാലും താനങ്ങനെ ഭാവന ചെയ്യുമ്പോൾ അത്തരം രൂപങ്ങൾ പ്രകടമാകുന്നു. എങ്ങനെയാണോ ഈ പ്രപഞ്ചം മുഴുവൻ തനിക്ക് പ്രകടമാകുന്നത് തന്റെ ഭാവനയ്ക്ക് അനുസൃതമായി, അതുപോലെയാണ് ഇവിടെ ബാഹ്യമായി സ്ഥൂലമായ ഭാവന, ആന്തരികമായി സൂക്ഷ്മമായ ഭാവന. ഈ വ്യത്യാസമേ ദേവീ ദേവന്മാരെല്ലാം ആന്തരികമായി പ്രകടമാകും, പ്രപഞ്ചം ബാഹ്യമായി പ്രകടമാകും. രണ്ടും ഈ ചേതനയെ ആശ്രയിച്ചിട്ടാണ്. ഇതാണ് ചേതനാമത്വ. അപ്പോ ഈശ്വരനും താൻ സങ്കല്പിക്കുന്നു, എനിക്കുള്ളതുപോലെ കണ്ണും മൂക്കും ചെവിയും സുന്ദരമായ മുഖവും താൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം ഉള്ളതാണ് കരുതുന്നു. അങ്ങനെ കരുതിയാൽ അതുപോലെ പ്രകടമാകുന്നു. പക്ഷെ അതെന്താണ്? പശി തികച്ചു സശുനു തകർന്ന അടുത്ത് പറയും. എനിക്ക് കണ്ണുള്ളത് കൊണ്ട് ഈശ്വരനും കാണാൻ കണ്ണു വേണമെന്ന് കരുതുന്നു. അപ്പൊ കണ്ണുള്ള ഈശ്വരനെ സങ്കല്പിക്കും. എനിക്ക് ചെവിയുള്ളത് കൊണ്ട് ഈശ്വരനും കേൾക്കാൻ ചെവി വേണം, അതുകൊണ്ട് ചെവിയുള്ള ഈശ്വരൻ. അങ്ങനെ തന്റെ ഓരോ അവയവങ്ങളെയും ഭാവനയും ധ്യാന ഭാവനകളൊക്കെ അങ്ങനെ. വാസ്തവത്തിൽ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെ സംസാരിണാമിവ, എങ്ങനെയാണോ ഈ സംസാരി ഇതെല്ലാം കാണുന്നത്, ഇതുപോലെ തന്നെ അവിടെ ഉണ്ടെന്ന് കരുതി സത്യമാണെന്ന് കരുതി ഭാവന ചെയ്യും. സത്യമായിട്ട് അവിടെ ഉണ്ടെന്ന് കരുതുന്നു. എന്തുകൊണ്ട്? തന്നിൽ ഇരിക്കുന്ന ഇതെല്ലാം സത്യമാണെന്ന് സ്വയം കരുതുന്നു. സത്യമാണെന്ന് കരുതി ഭാവന ചെയ്താലേ ദേവനും ദേവിയൊക്കെ പ്രത്യക്ഷപ്പെടുത്തുള്ളൂ. അതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. സ്വയം കരുതുകയാണ്. ചക്ഷുശ്രോത്രാദികളൊന്നും ഇല്ലാത്തതാണ് എന്റെ ദേവൻ എന്ന് കരുതിയാൽ അയാൾക്കെങ്ങനെ ഭാവന ചെയ്യാം? അതെല്ലാം അയാൾക്ക് ശ്രദ്ധയില്ലാതെ വന്നാൽ ചക്ഷുശ്രോത്രാദികളൊക്കെ കണ്ണും മൂക്കുമുള്ള ദേവനെ അയാൾക്ക് പ്രത്യക്ഷനാക്കാൻ പറ്റത്തുള്ളൂ. രണ്ടു കൈകൾ തന്നെ തനിക്ക് ധാരാളമാണ് എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് പലതും ചെയ്യാൻ കഴിയും. അതാണ് തന്റെ ഏറ്റവും വലിയ ശക്തി. അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് കൈ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ശക്തിയായിരിക്കും? രണ്ട് കൈ കൂടെ ഉണ്ടെങ്കിൽ അത് തന്നെക്കാൾ കേമനായിരിക്കും. അപ്പൊ നാല് കൈയുള്ള ദേവനെ ഭാവന ചെയ്യുന്നു. എങ്ങനെ? സംസാരണമിവ, എല്ലാം തന്നെ പോലെ തന്നോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു. താനെന്ന് പറയുമ്പോൾ എന്താണ്? തന്റെ വാസ്തവ സ്വരൂപമാണ്. അചക്ഷുശ്രോത്രമായിട്ടുള്ള രൂപത്തെ, ചക്ഷുശ്രോത്രങ്ങളോടുകൂടിയുള്ള ആ രൂപത്തെ അതിൽ അഭിമാനിച്ചിട്ട് കേവലം ആദ്യം തന്നിൽ അഭിമാനിക്കും. തന്റെ ഈ രൂപത്തിൽ അഭിമാനിക്കണം. അഭിമാനിച്ചിട്ട് എന്ത് കരുതുന്നു? കരുണയിൽ അർത്ഥസാധകത്വം. എങ്ങനെയാണോ താൻ ഈ കർണങ്ങളെ കൊണ്ട് ഓരോ പ്രയോജനങ്ങളും നേടുന്നത്, അതുപോലെ കർണങ്ങളെ കൊണ്ട് തന്നെക്കാൾ ശ്രേഷ്ഠമായ കർണങ്ങളെ കൊണ്ട് തന്നെക്കാൾ ശ്രേഷ്ഠമായ പ്രയോജനങ്ങളെ നേടുന്നവനാണ് ദേവനും ദേവിയും. ആ കരുണയുടെ അർത്ഥസാധകത്വം ആരോപിക്കുന്നു എന്നർത്ഥം. ആരോപിക്കാം ചക്ഷുശ്രോത്രാദി ഭീ കരുണയുടെ അർത്ഥസാധകത്വം. അതിനെ നിഷേധിക്കുന്നു. അതൊന്നും പരമാർത്ഥമല്ല, അതെല്ലാം കേവലം ഭാവനയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് സത്യസന്ധമായി ഭാവന ചെയ്യാൻ കഴിയുമെങ്കിൽ ഏത് ദേവനെയും ഏത് രൂപത്തിനും പ്രത്യക്ഷപ്പെടുത്താം. അത് മനുഷ്യന്റെ രൂപം തന്നെ വേണമെന്ന്, മൃഗങ്ങളുടെ രൂപമാണ്. അതുകൊണ്ടാണ് ദേവന്മാർക്ക് മൃഗങ്ങളുടെ തലയും മുഖമെല്ലാം വന്നത്. അവിടെയെല്ലാം ഇതാണ് സംസാരിക്കുന്നത്. എന്താണ് സംസാരണാമിവ ചക്ഷുശ്രോത്രാദിഭി കരണൈഹി അർത്ഥസാധക. ജീവന്റെ ഭാവന സത്യസന്ധമായ ശ്രദ്ധാപൂർവമായ വിശ്വാസം നിറഞ്ഞ ഭാവൻ, അത് നിഷേധിക്കുന്നു ഇവിടെ. പരമാർത്ഥത്തിൽ അതൊന്നുമില്ല. അത്തരം ഭാവനകൾ വേണ്ടെന്നോ പ്രയോജനമില്ലാത്തതെന്നല്ല പറഞ്ഞു വരുന്നു, പരമാർത്ഥത്തെ പറയുകയാണ്. അത്തരം ഭാവനകളുടേതായ തലത്തിൽ അതിനെല്ലാം പ്രയോജനമുണ്ട്. ഇവിടെ ചക്ഷുശ്രോത്രരഹിതനായിരിക്കുന്ന ആ പരമാത്മാവിനെ ഏത് ഭാവത്തിനും നിങ്ങൾക്ക് ഭജിക്കാം, ഏത് ഭാവത്തിനും സാക്ഷാത്കരിക്കാം. അത് അസംബന്ധമാണെന്നല്ല പറയുന്നത്, മറിച്ച് പരമാർത്ഥം എന്താണ്? തദിഹ അചക്ഷുശ്രോത്രം ഇതി വാര്യതേ, അതിനെല്ലാം നിഷേധിക്കുന്നുണ്ട്. അതാണ് അദ്വൈതം. അങ്ങനെയുള്ള ഭാവനകൾക്ക് ഇവിടെ യാതൊരു നിലയുമില്ല. പക്ഷെ ഇതെല്ലാം മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. പൊതുവെ ദുർബലമായ മനസ്സുകൾക്ക് ഇത്തരം ഭാവനകൾ ആവശ്യമാണ്. അല്ലെങ്കിൽ അത്തരം ഭാവനകളുടെ വാസനയോടുകൂടിയ മനസ്സ്, അത് പഴകി പരിചയിച്ച മനസ്സിന് ഇത്തരം ഭാവനകൾ ആണ് അവലംബം. അത്തരം അവലംബങ്ങളെ ആശ്രയിച്ച് അവർ ഭാവന ചെയ്യുന്നു, അതിലവർ പുരോഗമിക്കുന്നു. അത് മറ്റൊരു കാര്യം. ഇവിടെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. പരമാത്മാവിനെ സംബന്ധിച്ച് എന്താണോ കർണങ്ങളെ കൊണ്ടുള്ള അർത്ഥസാധകത്വം സങ്കല്പിക്കരുത്. തദിഹാ ചക്ഷുശ്രോത്രം ഇനി വാര്യതേ, അതിനെ നിഷേധിക്കുന്നു. പരമാർത്ഥത്തെ പരമാർത്ഥമായി തന്നെ മനസ്സിലാക്കുക. എന്തുകൊണ്ട്? ശ്രുതി പറയുന്നു, പശ്യത്യജക്ഷു സശ്നോത്യകർണ, അവൻ കണ്ണില്ലാതെ കാണുന്നു, ചെവിയില്ലാതെ കേൾക്കുന്നു. ഇതിൽ കാര്യം സ്പഷ്ടമാണല്ലോ. കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വിശേഷരൂപത്തിൽ സർവജ്ഞനായിരിക്കുന്നു. ഒരു ജീവൻ അവന്റെ കണ്ണിലൂടെ അവന്റെ ചെവിയിലൂടെ അവന്റെ കാഴ്ചയെ അവന്റെ കേൾവിയെ മാത്രം സ്വീകരിക്കുമ്പോൾ ഈ പരമാത്മാവ് സർവകാഴ്ചകളെയും സർവ കേൾവികളെയും സ്വീകരിക്കുന്നു. അതിന് കണ്ണും ചെവിയും ആവശ്യമില്ല. അങ്ങനെയാണ് സർവജ്ഞനായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, ഈ കണ്ണിനെയും ചെവിയെയും ആശ്രയിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സർവജ്ഞനാകാൻ കഴിയത്തില്ല. കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുന്നവരാണ് സർവജ്ഞനാകാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് പശ്യത്യജക്ഷു ശ്രുണോത്യകർണ. കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും ചെയ്താലേ സർവജ്ഞത സാധ്യമാകൂ. എന്തുകൊണ്ട്? അവിടെ കർണയിൽ അടുത്ത് സാധകത്വം എന്നുള്ളതല്ല. കർണങ്ങളെ കൊണ്ടവൻ ഒരർത്ഥത്തെയും സാധിക്കുന്നില്ല. അത് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ ഒന്നിനെയും അവൻ കർണങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അതാണ് പരമാത്മസ്വരൂപം. ആ പരമാത്മസ്വരൂപത്തിൽ സർവജ്ഞത, ഏഷ സർവജ്ഞ, ഏഷ അന്തര്യാമി എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്തെടുത്ത്. ഓർമ്മയുണ്ടോയെന്നറിയത്തില്ല. അത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. ഇത്യാദി ദർശന ഇത് ശ്രുതി വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഈശ്വരന്റെ വാസ്തവ സ്വരൂപം? എന്താണ് പരമാർത്ഥത്തിലുള്ള സർവജ്ഞത? അവിടെ നിഷേധിക്കേണ്ടതിനെല്ലാം നിഷേധിച്ചാലേ പറ്റും. ഏതെന്തിനാണോ താൻ അജ്ഞനായി താതാത്മ്യപ്പെട്ടിരിക്കുന്നത് അതിനുള്ള ബന്ധത്തെ വേർപെടുത്തുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. മനസ്സതിൽ കുരുങ്ങിപ്പോയി, മനസ്സിനെ അതിൽ നിന്ന് വിടർത്തിയെടുക്കണം, മാറ്റണം.